ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഇന്ന് റഷ്യയിലേക്ക് തിരിക്കും. ജമ്മുകശ്മീരിൽ ഭീകരാക്രമണത്തിൽ 6 തൊഴിലാളികൾ കൊല്ലപ്പെട്ടു. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പിന് പ്രചാരണം ഊർജിതമായി. പത്രികാ സമർപ്പണം വെള്ളിയാഴ്ച അവസാനിക്കും. ബംഗാൾ ഉൾക്കടലിലും ആൻഡമാൻ കടലിലും അടുത്ത 24 മണിക്കൂറിനകം ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത. ധന ചുഴലിക്കാറ്റ് വ്യാഴാഴ്ച ഒഡീഷ ബംഗാൾ തീരം കടന്നേക്കും. പ്രമുഖ കോൺഗ്രസ് നേതാവ് ലാൽ വർഗീസ് കൽപകവാടി അന്തരിച്ചു. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം ന്യൂസിലാന്റിന്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഇന്ന് റഷ്യയിലേക്ക് തിരിക്കും. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക രാജ്യങ്ങൾ ഉൾപ്പെടുന്ന 16th ബ്രിക്സ് ഉച്ചകോടി നാളെയാണ് റഷ്യയിലെ കസാനിൽ ആരംഭിക്കുന്നത്. 2 ദിവസത്തെ ഉച്ചകോടിക്കിടെ ബ്രിക്സ് അംഗങ്ങളുടെ നേതാക്കളുമായും മറ്റ് ക്ഷണിതാക്കളുമായും പ്രധാനമന്ത്രി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. 2023 ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ഉച്ചകോടിയിൽ ഈജിപ്ത്, ഇറാൻ, എത്യോപ്യ, UAE രാജ്യങ്ങൾക്ക് ബ്രിക്സിൽ അംഗത്വം വാഗ്ദാനം ചെയ്തിരുന്നു. ഈ രാജ്യങ്ങൾ ഉൾപ്പെടെ 9 അംഗങ്ങളായി ഗ്രൂപ്പ് വിപുലീകരിച്ചതിനു ശേഷം ചേരുന്ന ആദ്യ ഉച്ചകോടിയാണിത്. ആഗോള വികസനത്തിനും സുരക്ഷയ്ക്കും വേണ്ടി ബഹുരാഷ്ട്രവാദത്തെ ശക്തിപ്പെടുത്തുക എന്ന വിഷയത്തിലാണ് കസാനിലെ ഉച്ചകോടി നടക്കുന്നത്. ജമ്മുകശ്മീരിൽ ഗാന്ധർബാർ ജില്ലയിലെ ഗഗൻഗീർ മേഖലയിൽ സ്വകാര്യ കമ്പനിയുടെ തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് ഭീകരർ നടത്തിയ ആക്രമണത്തിൽ 6 തൊഴിലാളികൾ കൊല്ലപ്പെട്ടു. 4 പേർക്ക് പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റവരെ ശ്രീനഗറിലെ ആശുപത്രിയിലേക്ക് മാറ്റി. ഡെസ്ക് റിപ്പോർട്ട്.
ശ്രീനഗർ സോനാമാർഗിനെ എല്ലാ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ പാതയാക്കുന്നതിനായി ഗഗൻഗീറിൽ നിന്ന് സോനാമാർഗ് ടൂറിസ്റ്റ് റിസോർട്ടിലേക്ക് തുരങ്ക നിർമ്മാണത്തിനെത്തിയ തൊഴിലാളികളുടെ താമസ സ്ഥലത്താണ് ഭീകരാക്രമണമുണ്ടായത്. ജോലി കഴിഞ്ഞ് തൊഴിലാളികളും മറ്റു ജീവനക്കാരും ക്യാമ്പിലേക്ക് തിരിച്ചെത്തിയപ്പോഴായിരുന്നു ആക്രമണം. ഭീകരരെ കണ്ടെത്താൻ സുരക്ഷാസേന വ്യാപക തെരച്ചിൽ തുടരുകയാണ്. ഗഗൻഗീറിൽ സാധാരണക്കാർക്ക് നേരെയുണ്ടായ ഭീകരാക്രമണം നിന്ദ്യമായ ഭീരുത്വമാണെന്ന് സംഭവത്തെ അപലപിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ഈ ഹീനകൃത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ വെറുതെ വിടില്ലെന്നും നമ്മുടെ സുരക്ഷാ സേനയിൽ നിന്ന് ഏറ്റവും കടുത്ത പ്രതികരണം നേരിടേണ്ടി വരുമെന്നും സമൂഹമാധ്യമ പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരിയും ആക്രമണത്തെ അപലപിച്ചു.
രാജ്യത്തെ ചെറുകിട ഇടത്തരം നഗരങ്ങളെ വിമാനമാർഗം വൻ നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിനും കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യണമെന്ന സാധാരണക്കാരുടെ അഭിലാഷം നിറവേറ്റുന്നതിനും ഉദ്ദേശിച്ച് കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ ഉഡാൻ പദ്ധതി 8 വർഷം പൂർത്തിയാക്കി. 2016 ഒക്ടോബർ 21 വ്യോമയാന മന്ത്രാലയമാണ് പദ്ധതി ആരംഭിച്ചത്. ഇതിനു കീഴിൽ ആദ്യത്തെ RCS ഉഡാൻ വിമാനം 2017 ഏപ്രിൽ 27 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. പദ്ധതി ആരംഭിച്ച ശേഷം 600-ലധികം ഉഡാൻ റൂട്ടുകൾ പ്രവർത്തനക്ഷമമാക്കി. 1,44,00,000 പേരാണ് വിമാനങ്ങളിൽ യാത്ര ചെയ്തത്. ഈ പദ്ധതി ഇതുവരെ 34 സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും ബന്ധിപ്പിച്ചിട്ടുണ്ട്. വർഗീയ ശക്തികൾ ഒരേ സ്വരത്തിലാണ് ഗവൺമെന്റിനെയും LDFനെയും എതിർക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ജനങ്ങളോട് ഒരു കാര്യവും മറച്ചുവെക്കാനില്ലെന്നും എല്ലാ കാലത്തും CPIMനെ വേട്ടയാടാനുള്ള ശ്രമം ശത്രുവർഗത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. CPIMന്റെ ആദ്യ സംസ്ഥാന സെക്രട്ടറിയായിരുന്നു CH കണാരൻ ചരമവാർഷികത്തിന്റെ ഭാഗമായി തലശ്ശേരിയിൽ നടന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പിന് പ്രചാരണം ഊർജിതമായി. നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് 5 ദിവസം മാത്രം ബാക്കി നിൽക്കെ പ്രധാന സ്ഥാനാർത്ഥികളൊന്നും ഇതുവരെ പത്രിക നൽകിയിട്ടില്ല. ഇന്നും നാളെയും മറ്റന്നാളുമായി ഇവർ പത്രിക നൽകുന്നതോടെ പ്രചാരണം കൂടുതൽ സജീവമാകും. വയനാട് ലോക്സഭാ മണ്ഡലത്തിലും പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലുമായി അടുത്തമാസം 13 വോട്ടെടുപ്പ്, 23 വോട്ടെണ്ണം. BJPയെ തോൽപ്പിക്കാൻ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും കേരളത്തിൽ LDF UDF ധാരണ ഉണ്ടായിരുന്നുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപിച്ചു. എന്നാൽ ഇത്തവണ അത്തരം ധാരണകൾ വിജയിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ പൊതുവിഷയത്തിലെല്ലാം LDF UDF ധാരണയുണ്ടെന്നും ആ ധാരണയുടെ പൊളിച്ചെഴുത്താവും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പെന്നും സുരേന്ദ്രൻ കോഴിക്കോട്ട് പറഞ്ഞു. കണ്ണൂർ ADMമായിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിച്ചേക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി മുൻപാകെയാണ് PP ദിവ്യ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. അപേക്ഷ പരിഗണിക്കുന്ന കോടതി വാദം കേൾക്കാനുള്ള തീയതി തീരുമാനിക്കും. അതിനിടെ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണ്. ടൌൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. വകുപ്പുതല അന്വേഷണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറെ ഗീത കണ്ണൂർ കലക്ടറിൽ നിന്നും കലക്ടറേറ്റിലെ ചില ഉദ്യോഗസ്ഥരിൽ നിന്നും മൊഴിയെടുത്തിരുന്നു. ADMന്റെ മരണത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് BJP ഇന്ന് കണ്ണൂർ കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ആരോപണ വിധേയനായ കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ഇന്ന് പരിയാരം മെഡിക്കൽ കോളേജിലേക്കും മാർച്ച് നടത്തുന്നുണ്ട്.
വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് പുറത്തിറക്കിയ പുതിയ ഉത്തരവ് തൃശൂർ പൂരത്തിന്റെ എല്ലാവിധ ഭംഗിയും നഷ്ടപ്പെടുത്തുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. പൂരം നടത്തിപ്പ് പ്രതിസന്ധിയിലാക്കുന്നതാണ് പുതിയ ഉത്തരവെന്നും ഇക്കാര്യം കാണിച്ച് പ്രധാനമന്ത്രിക്കും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിനും കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാർക്കും കത്തയച്ചിട്ടുണ്ടെന്നും അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു. തേക്കിൻകാട് മൈതാനിയിൽ കരിമണ്ണ് പ്രയോഗം സാധ്യമാവില്ലെന്നും മന്ത്രി അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കിഴക്കൻ മധ്യബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്ന വടക്കൻ ആൻഡമാൻ കടലിലും അടുത്ത 24 മണിക്കൂറിനകം ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇത് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങി നാളെ രാവിലെയോടെ ന്യൂനമർദ്ദമായും ബുധനാഴ്ചയോടെ ധനചുഴലിക്കാറ്റായും മാറാൻ സാധ്യതയുണ്ട്. വ്യാഴാഴ്ച രാവിലെ ചുഴലിക്കാറ്റ് മണിക്കൂറിൽ 100 മുതൽ 120 കിലോമീറ്റർ വരെ വേഗത്തിൽ ഒഡീഷ ബംഗാൾ തീരം കടന്നേക്കുമെന്ന് IMD ഡയറക്ടർ ജനറൽ ഡോക്ടർ മൃത്യുഞ്ജയ് മൊഹപത്ര പറഞ്ഞു. ഒഡീഷയിൽ ചുഴലിക്കാറ്റിനെ നേരിടാൻ ഒരുക്കങ്ങൾ ഊർജിതമാക്കി. കേരളം, തമിഴ്നാട്, പുതുച്ചേരി, കർണാടക എന്നിവിടങ്ങളിൽ അടുത്ത 3 ദിവസം കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് എല്ലാ തീരദേശ ജില്ലകളിലും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ഓറഞ്ച് ജാഗ്രത തുടരുകയാണ്. കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട്. തീരദേശ മേഖലകളിൽ, പ്രത്യേകിച്ച് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാനും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനത്ത് അടുത്ത 3 ദിവസം ചിലയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകി. കർഷക കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റും കിസാൻ കോൺഗ്രസ് അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റുമായ ലാൽ വർഗീസ് കൽപ്പകവാടി അന്തരിച്ചു. അദ്ദേഹത്തിന് 70 വയസ്സായിരുന്നു. തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. ഹോർട്ടികോർപ്പ് ചെയർമാൻ, കർഷക ക്ഷേമനിധി ബോർഡ് അംഗം തുടങ്ങിയ പദവികളും വഹിച്ചിട്ടുണ്ട്. 2020 UDF സ്ഥാനാർത്ഥിയായി രാജ്യസഭയിലേക്ക് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. ദേശീയതലത്തിൽ കോൺഗ്രസിന്റെ കർഷക സംഘടന രൂപീകരിക്കുന്നതിന് ലാൽ വർഗീസ് കൽപ്പകവാടിയെ 2016 കിസാൻ കോൺഗ്രസ് ദേശീയ കോർഡിനേറ്ററായി AICC നിയമിച്ചിരുന്നു. സംസ്കാരം നാളെ വൈകിട്ട് 4:30. കോഴിക്കോട് ഉണ്ണിക്കുളത്ത് 11 വയസ്സുകാരൻ പുഴയിൽ മുങ്ങി മരിച്ചു. കോട്ടക്കുന്ന് ഇയാട് CCA UP സ്കൂൾ 6 ക്ലാസ് വിദ്യാർത്ഥി ആദിലാണ് മരിച്ചത്. കൂട്ടുകാരോടൊപ്പം കുടിക്കാനിറങ്ങിയപ്പോൾ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. കോഴിക്കോട് കക്കട്ടിൽ വാഹനാപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരൻ ബസ്സിനടിയിൽപ്പെട്ട് മരിച്ചു. നരിപ്പറ്റ സ്വദേശി രാജേഷാണ് മരിച്ചത്. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം ന്യൂസിലാന്റിന്. ദുബായിൽ ദക്ഷിണാഫ്രിക്കയെ 32 റൺസിന് തോൽപ്പിച്ചാണ് ന്യൂസിലാന്റ് ആദ്യ കിരീടം സ്വന്തമാക്കിയത്. ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലാന്റ് 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 158 റൺസ് എടുത്തു. 159 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ദക്ഷിണാഫ്രിക്കയ്ക്ക് 9 വിക്കറ്റിന് 126 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. കൊൽക്കത്തയിൽ മുഹമ്മദൻ എസ്സിയെ 1-2 ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് തോൽപ്പിച്ചത്. ഇന്ന് ജംഷഡ്പൂർ FC ഹൈദരാബാദ് FCയെ നേരിടും. വൈകിട്ട് 5:30 ജംഷഡ്പൂരിലാണ് മത്സരം. സൂപ്പർ ലീഗ് ഫുട്ബോളിൽ കാലിക്കറ്റ് FC ഫോഴ്സ കൊച്ചിയെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചു. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന 8th റൌണ്ടിലെ അവസാന മത്സരത്തിൽ ഇഞ്ചുറി ടൈമിൽ നേടിയ ഗോളിനാണ് കാലിക്കറ്റിന്റെ ജയം. റായ്പൂരിൽ സമാപിച്ച 27th ഓൾ ഇന്ത്യ ഫോറസ്റ്റ് സ്പോർട്സ് മീറ്റിൽ 174 മെഡലുകൾ നേടി ഛത്തീസ്ഗഡ് ഓവറോൾ ചാമ്പ്യന്മാരായി. 103 മെഡലുകളുമായി കേരളം 2nd സ്ഥാനത്തും 88 മെഡലുകൾ ലഭിച്ച മധ്യപ്രദേശ് 3rd സ്ഥാനത്തുമാണ്. 66th കോഴിക്കോട് റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള ഇന്ന് മെഡിക്കൽ കോളേജ് ഒളിമ്പ്യൻ റഹ്മാൻ സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. 6 വിഭാഗങ്ങളിലായി 102 ഇനങ്ങളിലാണ് മത്സരം. കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള ഇന്ന് തലശ്ശേരിയിൽ ആരംഭിക്കും. 5 ഉപജില്ലകളിൽ നിന്നായി 2500 കുട്ടികൾ കായികോത്സവത്തിൽ പങ്കെടുക്കും. മലപ്പുറം റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള ഇന്ന് മുതൽ 23 വരെ കാലിക്കറ്റ് സർവകലാശാല സ്റ്റേഡിയത്തിൽ നടക്കും. 17 ഉപജില്ലകളിൽ നിന്നായി 5000 കായിക താരങ്ങൾ മേളയിൽ പങ്കെടുക്കും. നാഷണൽ ട്രസ്റ്റ് മലപ്പുറം ലോക്കൽ ലെവൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്ത് ലീഗൽ ഗാർഡിയൻഷിപ്പ് സ്പെഷ്യൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. 18 മുകളിൽ പ്രായക്കാരായ ഓട്ടിസം, സെറിബ്രൽ പാൾസി, മെന്റൽ റിട്ടാർഡേഷൻ, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി തുടങ്ങിയ വിഭാഗത്തിൽപ്പെട്ട ഭിന്നശേഷിക്കാർക്ക് സമ്പൂർണമായി ലീഗൽ ഗാർഡിയൻഷിപ്പ് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. പെരിന്തൽമണ്ണ, മങ്കട, വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തുകളിലെ 69 അപേക്ഷകൾ ക്യാമ്പിൽ തീർപ്പാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഇന്ന് റഷ്യയിലേക്ക് തിരിക്കും. ജമ്മുകശ്മീരിൽ ഭീകരാക്രമണത്തിൽ 6 തൊഴിലാളികൾ കൊല്ലപ്പെട്ടു. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പിന് പ്രചാരണം ഊർജിതമായി. പത്രികാ സമർപ്പണം വെള്ളിയാഴ്ച അവസാനിക്കും. ബംഗാൾ ഉൾക്കടലിലും ആൻഡമാൻ കടലിലും അടുത്ത 24 മണിക്കൂറിനകം ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത. ധനചുഴലിക്കാറ്റ് വ്യാഴാഴ്ച ഒഡീഷ ബംഗാൾ തീരം കടന്നേക്കും. പ്രമുഖ കോൺഗ്രസ് നേതാവ് ലാൽ വർഗീസ് കൽപ്പകവാടി അന്തരിച്ചു. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം ന്യൂസിലാന്റിന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.